ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ. അവൻ ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനെ വീട്ടിൽ നിന്ന് അടിച്ചെടുക്കാൻ മുഖം മുടിക്കാനും ഭീഷണി മുഴക്കി. അരുന്ധതി അകത്തേക്ക് അതുപോലെ വന്ന് പറഞ്ഞപ്പോൾ ശേഖരൻ സംശയത്തോടെ അവൾ നോക്കി. അയാളുടെ ഭീഷണി ഭയന്നിട്ടാണ് ശേഖരൻ കാശി അടിച്ചത്. പക്ഷേ ശേഖരൻ മറ്റൊരു കളി അവിടെ കളിച്ചിരുന്നു. മഹിയോട് ദത്തനെ വിളിച്ചുകൊണ്ടുവരാൻ ശേഖരൻ പറഞ്ഞിരുന്നു. എന്തിനാണെന്ന് മഹി ചോദിച്ചപ്പോൾ ഒന്നിനുമില്ലെന്ന് ശേഖരൻ അവനോട് പറഞ്ഞു. ദത്തന്റെ തീരുമാനത്തിൽ കാശിനാഥൻ അവിടെ വീണ്ടും കയറിയപ്പോൾ ശേഖരന് സമാധാനമായി. മകൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അയാൾ അവനെ മുകളിൽ തലോടി നെറ്റിൽ ചുംബിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം പണ്ടത്തെ പോലെ തന്നെ അയാൾ മകനെ ദൂരെ നിന്ന് സ്നേഹിച്ചും അടുത്ത് കാണുമ്പോൾ ഗൗരവം പിടിക്കുകയും ചെയ്യും. ലക്ഷ്മിയോട് ശേഖരൻ പണ്ടേ പറഞ്ഞിരുന്നു കാശിയെ താൻ സ്നേഹിച്ചിരുന്നെന്ന് മകനോട് പറയരുതെന്ന്. കാരണം അവൾ ചോദിക്കുമ്പോൾ അയാൾ ദേഷ്യപ്പെടും. ശേഖരന് ഭയന്ന് അവർ കാശിയോടൊന്നും പറഞ്ഞില്ല. കാശിയോടൊപ്പമുള്ള പഴയ ആൽബങ്ങളും ലാപ്ടോപ്പും അയാൾ അലമാരയിൽ അടച്ചുപൂട്ടി. കാശിയോട് എന്തിനാണ് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത് ശേഖരൻ ചോദിക്കുമ്പോൾ ഉള്ളുനീറി അയാൾ ലക്ഷ്മിയോടും ചൂടാവും. കാശി ഉപദ്രവിക്കുന്ന അയാളോട് ലക്ഷ്മിക്കും വീട്ടുകാർക്കും ദേഷ്യം തോന്നിയിരുന്നു. അയാളെ എല്ലാവരും തെറ്റിദ്ധരിക്കുകയും ചെയ്തു. മഹിയോട് അവനെ സ്വന്തം മകനെ പോലെ നോക്കാൻ പണ്ടേ ശേഖരൻ പറയുമായിരുന്നു. മഹി അച്ഛനെന്താ അവനെ സ്നേഹിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ശേഖരൻ ഒഴിഞ്ഞു മാറും. കാശിയുടെ ബുള്ളറ്റ് മുത്തച്ഛൻ മേടിച്ചു കൊടുത്താണെന്ന് അവനിന്നും കരുതിയിരിക്കുന്നു. ദത്തൻ വാങ്ങിയ ബുള്ളറ്റ് മാറ്റി കാശി കാണുന്നതിന് മുമ്പേ ശേഖരൻ അയാൾ മകന് വേണ്ടി വാങ്ങിച്ച ബുള്ളറ്റ് വീട്ടിൽ കൊടുന്നു വെച്ചിരുന്നു. ദത്തൻ കാശിക്ക് ഓരോ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അതെല്ലാം അവൻ റൂമിൽ കൊടുത്ത് വയ്ക്കുമ്പോൾ അവൻ റൂമിൽ നിന്ന് പോയാൽ ആ സമ്മാനത്തിന്റെ അതേപോലെയുള്ളത് അവിടെ വെച്ചിട്ട് ദത്തൻ മേടിച്ചെന്ന് ശേഖരൻ കൊണ്ട് എടുത്തു മാറ്റും. കാശി നിലത്തിരുന്ന ആഹാരം കഴിക്കുമ്പോൾ അയാൾക്ക് നെഞ്ച് നീറും. തന്റെ കുഞ്ഞിനെങ്ങനെ ഉപദ്രവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്ന മുഖം മൂടിക്കാരനെ കൊല്ലാനുള്ള പക ശേഖരന് ഓരോ ദിവസവും ഉണർന്നു. പുഴയിലൂടെ അവൻ ഒലിച്ചു പോയപ്പോൾ ശേഖരന് സമാധാനം ഉണ്ടായിരുന്നില്ല. സ്പോർട്സ് മീറ്റിന് കാശിയുടെ കോളേജ് ജയിച്ചപ്പോൾ ശേഖരന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവനെ അകറ്റുന്തോറും അയാൾ വേദനിക്കുകയായിരുന്നു. അടുത്തതായി കാശിനാഥനെ കൊല്ലാൻ അയാൾ ശേഖരനോട് വീണ്ടും പറയാൻ തുടങ്ങി. ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ ജാനികയെ കൊല്ലുമെന്നായി. അതോടെ ശേഖരൻ തോക്കുമായി അവനെ കൊല്ലാൻ പലതവണ ശ്രമിച്ചെങ്കിലും സ്വന്തം ചോരയെ കൊല്ലാൻ അയാൾ കഴിഞ്ഞില്ല. അതോടെ മുഖം മൂടിക്കാതെ രംഗത്തിറങ്ങി. ജാനിയെ കാശി വിവാഹം ചെയ്യണമെന്ന് തന്നെയായിരുന്നു ശേഖരനും. അതാണ് അയാൾ അവൻ താലി കെട്ടുമ്പോൾ എതിർപ്പ് കാണിക്കാതെ ഇരുന്നതും. പിന്നെ മുഖം മുടിക്കാനും ഗീതയെ കൊല്ലുമെന്നായി. ശേഖരന് ഉള്ളിൽ ഭയം കൂടി. ശേഖരൻ ഹംസയോടൊപ്പം കാറിൽ ഗീത സ്കൂട്ടിയിൽ കോളേജിലേക്ക് പോകുമ്പോൾ പുറകെ പോകും. അവളുടെ പഠനം കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് വിവാഹം നടത്താൻ അതായിരുന്നു കാരണം. ഇതിനിടയിൽ കാശിയെ കൊല്ലാൻ പറഞ്ഞ് മുഖം മുടിക്കാരൻ വിളിക്കുമ്പോൾ ശേഖരൻ ഫോൺ എടുക്കാതെയായി. അയാൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരുന്നു. അവനെ കൊല്ലാൻ ശേഖരനെ അയാൾ നിർബന്ധിക്കാൻ തുടങ്ങി. അവസാനം നെനുവിനെ കൊല്ലുമെന്ന ഭീഷണി മുഴക്കി. കുഞ്ഞിനെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയപ്പോൾ അയാൾ വേറെ വഴിയില്ലാതെ പോയി നിന്നതായിരുന്നു ഇരുട്ടിൽ തൂക്കമായി കാശിയെ വെടിവെക്കാൻ. ആയിരം കത്തിയുണ്ട് മേൽ വരക്കുന്ന വേദനയായിരുന്നു സ്വന്തം ചോരയെ കൊല്ലാൻ നിൽക്കുമ്പോൾ അയാൾക്ക് അനുഭവപ്പെട്ടത്. ശേഖരൻ ഓർമ്മയിൽ നിന്നുണർന്നു.
കഴിയില്ല എനിക്ക് പൊന്നിനെ കൊല്ലാൻ. പൊന്നെ എന്ന് ഞാൻ വിളിച്ചു നടന്ന കുഞ്ഞിനെ ഈശ്വര തല്ലിയല്ലോ. ഞാൻ പട്ടിയെ തല്ലുപോലെ എത്ര നൊന്ത് കാണും എന്റെ കുട്ടിക്ക്. ഇവിടെ കൊണ്ടുപോയി തീർക്കും ഈ പാപം. ഞാൻ ഇത് ഗംഗയിൽ പോയി മുങ്ങിയല്ല എനിക്ക് മോക്ഷം കിട്ടുക. വേണ്ട, മോക്ഷം കിട്ടണം, നരകിക്കണം. ഞാൻ നശിച്ച ജന്മമാണ്. എന്റെ ജീവിതം സമാധാനമില്ലാതാക്കിയ അസുരൻ. മക്കളും ഭാര്യയുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ എന്റെ ജീവിതം, എന്റെ സ്വപ്നം, എന്റെ യൗവനം എല്ലാം ഈ നിമിഷം വരെ അവൻ തകർത്തു. എന്നെ കൊല്ലാതെ കൊന്നു. വർഷങ്ങളായി എന്നിൽ അടങ്ങാത്ത പകയുണ്ട്. എത്ര ജീവനെ നീ ഇല്ലാതാക്കി. കണ്ടെത്തും നിന്നെ ഞാൻ. എന്റെ ഈ കൈ കൊണ്ട് നിന്നെ അടിച്ചവശനാക്കി. എന്റെ ആമിമോളുടെ കണ്ണുകൾ ചൂഴി നിർത്ത പോലെ നിന്നെയും ഞാൻ സകല വേദനകളും അറിയിച്ചാ കൊല്ലു. ചോരയിൽ കുളിച്ച് നീ കിടക്കുമ്പോ നിന്റെ പാപങ്ങൾ ചെയ്ത കൈകൾ കൊത്തിയെടുക്കും ഞാൻ. എന്റെ പുറകെ പിന്തുടരുന്ന നിന്റെ കാലുകൾ വെട്ടി അരിയും ഞാൻ. എന്നാൽ എന്റെ പകുതിയില്ല. നീ ചാവും വരെ അരിഞ്ഞരിഞ്ഞ് നിന്റെ ജീവൻ പോയാൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. എന്റെ മക്കൾ, എന്റെ സഹോദരിമാർ, എന്റെ അംസാക്കിയുടെ മകൾ, എന്റെ ആമിമോളുടെ പിഞ്ചുമോനായ ശിവ, ഇവരെയെല്ലാം കൊന്നതിന് പകരം ചോദിക്കും ഞാൻ. നിന്നോട് ചോദിച്ചിരിക്കും. അതുപോലെ എന്റെ കുഞ്ഞിനെ നോവിക്കാൻ പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. എന്റെ മോ വേദനിച്ച പോലെ നീ വേദനിക്കും. അയാൾ പകയോട് പറഞ്ഞ് ബെഡിലേക്കിരുന്നു. ശേഖരൻ എഴുന്നേറ്റ് പോയി. അഹല്യയുടെയും അനാമികയുടെയും കുഞ്ഞുടുപ്പിൽ തലോടി. പിന്നെ കാശിയുടെ കുഞ്ഞുടുപ്പ് കയ്യിലെടുത്തു. ഒപ്പം പഴയ ആൽബങ്ങളും അതുപോലെ ലാപ്ടോപ്പും.
അച്ഛനേ.
അവന്റെ കുഞ്ഞുടുപ്പിൽ നിറയെ ഉമ്മോടുത്തുകൊണ്ട് മുഖത്തോട് ചേർത്തുകൊണ്ട് ശേഖരൻ പൊട്ടിക്കരഞ്ഞു. അയാൾ ലാപ്ടോപ്പ് തുറന്ന് സീക്രട്ട് ഫയലിൽ നിന്ന് അവന്റെ കുഞ്ഞുനാളിലെ ഫോട്ടോസും വീഡിയോസും എടുത്തു നോക്കി. അനാമികയും അഹല്യയും കൈകൊണ്ട് തപ്പൂട്ടുന്ന കാശിയുടെ കവളിൽ ഉമ്മ കൊടുക്കുകയാണ്.
സ്നേഹിച്ച് കൊതി തീരും മുമ്പേ എനിക്ക് നഷ്ടമായ മക്കൾ. രണ്ടെണ്ണത്തിന് ദൂരേക്ക് കൊണ്ടുപോയപ്പോ ഒന്നിനെ കൺമുമ്പിലുണ്ടായിട്ട് സ്നേഹിക്കാൻ പോലും ചേറ്റ അനുവദിച്ചില്ല. എന്റെ പൊന്നിന്റെ ബാലി കൗമാരം, ഇപ്പോൾ അവന്റെ യൗവനം. അച്ഛന്റെ സ്നേഹം കിട്ടാതെ വളരേണ്ടി വന്നല്ലോ എന്റെ കുട്ടി. കൊതിയുണ്ട് കാശി, അടങ്ങാത്ത കൊതിയുണ്ട്. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അച്ഛന്റെ പൊന്നിന് വാത്സല്യത്തോട് എന്റെ നെഞ്ചോട് ചേർക്കാൻ, എന്റെ പൊന്നിന് ചേർത്ത് പിടിച്ച് ഇനി ഫോട്ടോ എടുക്കാൻ എന്റെ കുട്ടിക്ക്.
അയാൾ കരഞ്ഞുകൊണ്ട് ലാപ്ടോപ്പിലെ വീഡിയോസിൽ നിന്ന് ആൽബത്തിലേക്ക് നോക്കി. ഉദിച്ചു വരുന്ന സൂര്യൻ, ചുവപ്പിൽ മുങ്ങിയ കടൽ, കടൽ തീരത്ത് നിൽക്കുന്ന ശേഖരനും കാശിയും. അവനെ ശേഖരൻ മേലോട്ട് ഉയർത്തിയിട്ട് പിടിക്കുകയാണ്. ലക്ഷ്മിയാണ് ആ ഫോട്ടോ എടുത്ത്. ശേഖരൻ ഒന്ന് പെട്ടെന്ന് ഞെട്ടി, പിന്നെ വീഡിയോയിലേക്ക് നോക്കി.
അച്ഛി, എനിക്ക് വലിയ പന്ത് വേണം.
വലുതോ?
അതിനെന്താ അച്ഛയുടെ പൊന്നിന് വലിയ പോലും മേടിച്ചാൽ കേട്ടോ, ഇപ്പത് കഴിച്ചേ. എനിക്ക് വേണ്ട അച്ഛേ.
കഴിച്ചില്ലെങ്കിൽ അച്ഛന്റെ പൊന്നിനെ പോക്കാച്ചി വന്ന് കൊണ്ടുപോകും.
അച്ഛേ, എനിക്ക് പേടിയില്ല.
അതെന്താ നിനക്ക് പേടിയില്ലാത്തെ?
എന്റെ കൂടെ എന്റെ അച്ഛണ്ടല്ലോ. അപ്പ എന്റെ ഒരു കോക്കാച്ചിയും പിച്ചൂല. കോക്കാച്ചിന് എന്റെ അച്ഛൻ ഡിഷും ഡിഷും ഇടിച്ചുവല്ലോ.
അവൻ തുള്ളിച്ചാടി പറയുമ്പോൾ ശേഖരൻ മകനെ കെട്ടിപ്പിടിക്കുകയാണ്. ശേഖരൻ മുഖം മൂടിക്കാരനെ ഓർത്തു. അച്ഛന്റെ കുഞ്ഞിനെ കൊല്ലാൻ വരുന്ന കോക്കാച്ചിനെ അച്ഛൻ കൊല്ലും. അപ്പോ ഇതൊന്നും അറിയാതെ എന്റെ കുട്ടി സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകണം. നീ ഉയരങ്ങളിലെത്തുമ്പോ അച്ഛൻ അവനെ കൊന്നിട്ട് ജയിലിലെത്തിയിട്ടുണ്ടാവും. ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് വിഷമമുള്ളൂ. എന്നെ കാണുമ്പോ നീ മുഖം തിരിച്ച് പോകുമ്പോ സഹിക്കുന്നില്ല എനിക്ക്. ഇത്രക്ക് വെറുപ്പാണ് അച്ഛനെ. അന്ന് നീ ആ ഉമ്മ നന്നപ്പോ അച്ഛന് എത്ര സന്തോഷമായെന്നറിയോ? ചൂടുള്ള അച്ഛന്റെ മനസ്സിലാണ് നീ ചുംബിച്ചത്. എന്റെ കവിളിൽ ഞാൻ എത്ര തലകൂടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. എല്ലാവരോടും ചേർത്ത് പിടിച്ച് എന്റെ മകനാണെന്ന് പറയാം. എനിക്ക് കൊതിയാവും. ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം ഈ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മത്താകാശി കൊതിയായിട്ട്. ശേഖരൻ അവന്റെ കുഞ്ഞുടുപ്പ് മുഖത്തോട് ചേർത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവന്റെ കുഞ്ഞുനാളിലെ ഗന്ധം ആ ഉടുപ്പുകൾക്കുണ്ടായിരുന്നു.
എന്ന് നിനക്ക് വെറുപ്പായിരിക്കും. എങ്ങനെ വെറുക്കാതിരിക്കും? അത്ര വലിയ ക്രൂരതയല്ലേ അച്ഛന്റെ പൊന്നിനോട് ചെയ്തത്?
അവനെ കൊന്ന് അച്ഛൻ ജയിലിൽ പോകുമ്പോ നീ സമാധാനമെന്ന് പറയാലോ.
അയാൾ വേദനയോട് ചിരിച്ചു.
നിന്റെ പെങ്ങന്മാരെ കൊന്നു കാശി.
നിന്നെ എന്ത് ഇഷ്ടമായിരുന്നു അനുമോൾക്കും മാഹിമോൾക്കും. ജീവനായിരുന്നു എന്റെ മോനെ ചേച്ചിമാർക്ക്. കൊന്ന് കളഞ്ഞടാ നിന്റെ ചേച്ചിമാരെ.
ശേഖരൻ മുഖമുത്തി കരഞ്ഞു.
നിന്റെ പെങ്ങന്മാരെയും ബാക്കിയുള്ളവരെയും കൊന്ന പക അച്ഛൻ അവനോട് തീർത്തോളാം. ഒന്നും നീ അറിയണ്ട. ഒരുപാട് അനുഭവിച്ചതാ നീ. സ്വപ്നങ്ങൾക്ക് പുറകെ പോയിക്കൊള്ളു. അച്ഛൻ കൊന്നോളാം ആ മുഖമോടിക്കാരനെ.
അയാൾ റൂമിൽ നിന്നിറങ്ങാൻ തുടങ്ങുമ്പോൾ ഫോൺ റിങ് ചെയ്തു. അയാൾ കോൾ എടുത്ത് ചെവിയോട് ചേർത്തു.
എന്താ ശേഖര നിന്റെ തീരുമാനം? എനിക്കൊരു തീരുമാനമില്ല. ശേഖര നീ കൊന്നില്ലെങ്കിൽ പിന്നെ ഞാൻ കൊല്ലുവേ. എടാ, ഒളിഞ്ഞിരുന്ന് പോരാടാതെ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുമ്പിലോട്ട് വാ. ഇത്രയും കാലം നീ എന്നെ കൊല്ലാതെ കൊന്നു. ഒരു ഭീരുവിനെ പോലെ ഞാൻ ജീവിക്കേണ്ടി വന്നു. നീ എന്നെ അങ്ങനെ ജീവിപ്പിച്ചു. എനിക്കെന്റെ കുഞ്ഞിന്റെ ജീവൻ വേണമായിരുന്നു. അതിനാണ് ഞാൻ ഇതൊക്കെ സഹിച്ചത്. ഒരായുധവും ഇല്ലാതെ എന്റെ മുമ്പിലോട്ട് വാ. പക തീർക്കുന്നെങ്കിൽ നേരിട്ട് തീർക്കാം. അല്ലാതെ എന്റെ മക്കളെയോ കൊച്ചുമക്കളെയോ മരുമക്കളെയോ ഭാര്യയോ ഉപദ്രവിക്കുമെന്ന് ഭീഷണി മുഴക്കയല്ല വേണ്ടത്. ധൈര്യം ഉണ്ടെങ്കിൽ ആണാണെങ്കിൽ നേർക്ക് നേരെ വാടാ. ശേഖര നീ പഴയ ശേഖരനാവല്ലേ. അടങ്ങു മോനെ, അടങ്ങ്. ഇല്ലെങ്കിൽ കത്തി ചാമ്പലാക്കും നിന്റെ കുടുംബം. ഞാൻ ഒരു മാളവിയില്ലേ അവിടെ, തള്ളയെ പീഡിപ്പിച്ച് കൊന്ന പോലെ അവളെ ഞാൻ കൊല്ലും. അവളെ ഞാൻ കണ്ടു ശേഖര. ദ്രോണ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അവള്. എന്റെ അഭിരാമി പുനർജനിച്ച് വന്നതുപോലെ. കാശിയോടൊപ്പം അവൾ ബാംഗ്ലൂരിൽ ചുറ്റിക്കാണുമ്പോൾ ഞാനും പുറകെണ്ടായിരുന്നു. കൊല്ലാൻ തോന്നിയില്ല. അവളെ നോക്കിയിരുന്നു ഞാൻ. അവൾ മാളവികയല്ല, എന്റെ മാത്രം അഭിരാമി.
നായ, എന്റെ കുഞ്ഞിനെ തൊട്ട കൊല്ലും ഞാൻ നിന്നെ. ഓരോ അച്ഛനമ്മമാര് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് നിന്നെ പോലുള്ള കാമപിശാചികൾക്ക് നൽകാനല്ല. നീ ഒരു മനുഷ്യനല്ല, സൈക്കോയാണ്. മറ്റുള്ളവരെ ദുഃഖത്തിലാഴ്ത്തി സന്തോഷം കണ്ടെത്തുന്നവൻ. ഒച്ചേക്കില്ല നിന്നെ ഞാൻ. എന്റെ പെൺമക്കളെ തൊട്ട അറിയും ഞാൻ നിന്നെ.
കൂൾ 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 ശേഖര, വല്ലാതെ ശബ്ദം ഉയർത്തല്ലേ. ഞാനൊരു രാജാവാണ്, എനിക്കിപ്പോൾ എന്നെ അനുസരിക്കുന്ന ഒരുപാട് ഭടന്മാരെ കിട്ടിയിട്ടുണ്ട്. അതും നീ വിശ്വസിച്ചുകൊണ്ട് നടന്നവർ തന്നെ. നിന്റെ അരുന്ധതി മേടുണ്ടല്ലോ. കാശി കണ്ട അവൾ ഫ്ലാറ്റ്.
പിന്നെ സിദ്ധാർത്ഥൻ എന്റെ ഒരു മെയിൻ ജോലിക്കാരനായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാം, അവനെ ഇപ്പൊ കാണാനില്ല. നിന്റെ ദ്രോണയെ കൊന്ന് ഞാനാടാ. ഒരു സഹായിയായി സിദ്ധുവും കൂടെ ഉണ്ടായിരുന്നു. നിന്റെ ദ്രോണയെ തള്ളിച്ചതച്ച സിദ്ധുവും വെടിവെച്ച് കൊന്നത് ഞാനും.
ശേഖരൻ അലറി, എന്റെ ദ്രോണ?
അതേടാ, ഞാൻ ആരാണെന്ന് ദ്രോണ കണ്ടെത്തി. അപ്പോൾ ഞാൻ അവനെ അങ്ങ് കൊന്നു.
അയാൾ ഫോൺ വെച്ചു. ശേഖരൻ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. പിന്നെ മിഴികൾ തുടച്ച് മാളുവിന്റെ മുറിയിലേക്ക് നടന്നു. ശേഖരൻ കൊല്ലില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖംമൂടിക്കാരൻ കളത്തിറങ്ങിയത്. പക്ഷേ വീടിന്റെ പരിസരങ്ങളിൽ വെച്ച് മുഖംമൂടിക്കാരൻ കാശിയെ കൊല്ലാൻ വരുന്ന കാര്യം അയാൾക്ക് അറിയില്ലായിരുന്നു. കറുത്ത മുടിയും കറുത്ത റെയിൻകോട്ടും ധരിച്ച അവനെ ജോയും ജാനകിയും തേജസ്സും കത്രീനും എല്ലാം ഇപ്പോൾ കണ്ടു. ആരെയും കൊല്ലാൻ അവന് മടിയില്ല, അത്രയ്ക്ക് നീചനാണ് അയാൾ. ശേഖരൻ മാളുവിന്റെ റൂമിലേക്ക് കയറി. ഉറങ്ങുന്ന അവളെ കണ്ടപ്പോൾ ആമിക്കുട്ടിയാണ് അതെന്ന് അയാൾക്ക് തോന്നി. ആമി എന്ന് വിളിക്കാൻ അയാളുടെ ഉള്ളം തുളിച്ചു. ശേഖരൻ അവളുടെ അരികിലിരുന്നു.
ഭയമാണ് കുഞ്ഞ്, പേടിയാണ് കുഞ്ഞ്. നിന്റെ മുഖം കാണുമ്പോൾ ആ മുന്തിരിത്തോട്ടത്തിൽ എന്റെ മോള് ചോരയിൽ കുളിച്ച് കിടക്കുന്ന നേരി കണ്ടപ്പോ തോന്നിയ ഭയം. നിന്നെ കാണുമ്പോഴെല്ലാം ആമിയുടെ ജീവനില്ലാത്ത ശരീരം കോർമ വരുന്നു. അതാ നീ അരികിലേക്ക് വരുമ്പോ എനിക്ക് പേടി. അല്ലാതെ ശേഖരമാമയുടെ കുട്ടിയോട് ശേഖരമാമയ്ക്ക് ഒരു പിണക്കമില്ല.
അവളുടെ നെറുകിൽ ചുംബിച്ച് അയാൾ മുറിയിൽ നിന്നിറങ്ങി. അയാൾ ചുറ്റുനോക്കി ഉറങ്ങാതെ മുറിയുടെ മുമ്പിൽ കാവലിരുന്നു. നേരം പുലരുവോളം. നേരം പുലർന്നപ്പോൾ ഉറങ്ങുന്ന മാളുവിനെ ഒന്നുകൂടെ നോക്കി ശേഖരൻ തിരിച്ചുപോയി. കാശി രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ സുരേന്ദ്രനെ അടിക്കാനുള്ള ഭഗിയുമായാണ് എഴുന്നേറ്റത്. ജാനിക മഹിയോട് അവൻ താഴേക്ക് പോകുന്നു പറഞ്ഞു കൊടുത്തു. മഹി ബുള്ളറ്റിൽ കയറാനെന്ന് അവനെ വലിച്ച് പൂമുഖപ്പടിയിലിരുത്തി. കലി തീരാതെ അലറുന്ന അവനെ മഹി സുരേന്ദ്രൻ അടിച്ച കാര്യവും അയാൾ ആദ്യയുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനും നടങ്ങി. കുറച്ചുനേരം അവനൊന്നും മിണ്ടാതിരുന്നു. ജാനി അപ്പോഴേക്ക് അകത്തുപോയി ചായ എടുത്തുകൊണ്ട് വരികയായിരുന്നു. അപ്പോഴാണ് കാശി പൂമുഖപ്പടിയിൽ നിന്ന് എഴുന്നേറ്റ് മുണ്ടും മടക്കി കുത്തി ഷർട്ടിന്റെ കൈ കയറ്റി വെച്ച് അകത്തേക്ക് വന്നത്. കാശിയേട്ടാ, കട്ടൻ ചായ. ജാനി ചിരിച്ചുകൊണ്ട് വേഗത്തിൽ വരുന്ന അവൻ നേരം നീട്ടി.
കൊണ്ടുപോടി നിന്റെ കട്ടൻ ചായ.
അവളുടെ നീട്ടിയ കയ്യിലെ ചായ അവൻ തട്ടിത്തെറിപ്പിച്ചു. അവൻ അകത്തേക്ക് വേഗത്തിൽ പോയി. ജാനി നിറഞ്ഞ മിഴിയോടെ പൊട്ടിച്ചു നിറ കിടക്കുന്ന ഗ്ലാസ്സിലേക്കും ലക്ഷ്മിയെയും നോക്കി. എല്ലാവരും കാശിയുടെ പ്രവൃത്തിയും അവളുടെ വേദനയുള്ള മുഖവും കണ്ട് ആകെ വല്ലാതായി. ജാനി മുഖത്ത് പുഞ്ചിരി വരുത്തി ചില്ലുകൾ നിലത്തുനിന്ന് പെറുക്കിയെടുക്കുമ്പോൾ ലക്ഷ്മി അവളെ തടഞ്ഞ് റൂമിലേക്ക് പോകാൻ പറഞ്ഞു. എന്തൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തതായിരുന്നു. അച്ഛന് കാശിയേട്ടനോടുള്ള സ്നേഹം ഏട്ടനോട് പറഞ്ഞില്ലെങ്കിലും അച്ഛന് ജീവനത്തിലുള്ള സ്നേഹിക്കണമെന്നും ഇനി വേദനിപ്പിക്കരുതെന്നും പറയാൻ ഒരുപാട് കണക്കൂട്ടിയാണ് രാവിലെ എഴുന്നേറ്റത്. എല്ലാം വെള്ളത്തിലായി. സച്ചി പറഞ്ഞ പോലെ കലിപ്പ റീലോഡ്. ഇനി റൊമാൻസുമില്ല, ഒരു തേങ്ങയുമില്ല. അടി കിട്ടിയാൽ കൊള്ളു തന്നെ, ഭർത്താവായി പോയില്ലേ. ജാനി ഓരോന്ന് പിറുകുറുത്ത് റൂമിലേക്ക് കയറി. ഹോ, മഹാ കുളിക്കുകയാണല്ലോ, ദൈവമേ, അയൺ ചെയ്ത ഡ്രസ്സ്. ജാനി ഓടിപ്പോയി അലമാരിയുടെ ഹാംഗറിൽ തൂക്കിയിട്ട ഷർട്ടും പാന്റും ബെഡിൽ കൊടുന്നു വെച്ചു. അവന്റെ ഷൂവും പോക്കറ്റിൽ വരക്കുന്ന പെന്നു വരെ അവൾ എന്നത്തെയും പോലെ ബെഡിൽ കൊടുന്നു വെച്ചു. കാശി തലത്ത് ഉയർത്തി വരുമ്പോൾ ജാനി ഒന്നും മിണ്ടാതെ ബാൽക്കണിയിലേക്ക് പോയി. ദൈവമേ, എന്നില്ലാത്തൊരു എടിവിളിയും ആജ്ഞാപനമാണല്ലോ ഈ ഏട്ടന്. ചൂടൻ
എടി, എന്റെ നീലശത്തെവിടെ?
അവൻ അലമാരി തുറന്ന് തപ്പുകയാണ്. അതല്ലേ ഏട്ടൻ ഈ ബെഡിലിരിക്കുന്നേ. അപ്പോഴാണ് കാശി ബെഡിലേക്ക് നോക്കിയത്.
കണ്ണു കണ്ടൂടെ?
അവൾ പിറുപിറുത്തു.
എന്ത്?
അവൻ മുഖം കടുപ്പി ചോദിച്ചു. ഒന്നുമില്ല എന്റെ പൊന്നോ, തൊഴുത് കാണിച്ച് കളിയാക്കി പറഞ്ഞതാണെങ്കിലും അവളുടെ മിഴികൾ നിറഞ്ഞ കാശി ശ്രദ്ധിച്ചു. അവൻ ഡ്രസ് മാറ്റുമ്പോൾ അവൾ ബാൽക്കണിയിലേക്ക് പോയി. കാശി ബാൽക്കണിയിലേക്ക് ചെല്ലുമ്പോൾ അവൾ കരയുകയായിരുന്നു.
ദേ, താഴേക്ക് പോവാം, വാ.
കാശി അവളെ ബാൽക്കണിയുടെ വാതിലിന് മുമ്പിൽ നിന്ന് വിളിച്ചു.
ആ, ഇതാ വരുന്നേട്ടാ.
ജാനി മിഴികൾ തുളിച്ച് തിരിഞ്ഞപ്പോൾ കാശി കൈകൾ പിണച്ചു കെട്ടി ഗൗരവത്തോടെ അവിടെ നോക്കി. അവൾ മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു.
എന്തിനാ കരഞ്ഞ്?
അവൾ അവനെ മറികടന്ന് പോവാൻ നോക്കിയപ്പോൾ കാശി കൈകൊണ്ട് തടഞ്ഞുകൊണ്ട് പറഞ്ഞു.
ഞാനോ, ഞാൻ കരഞ്ഞില്ല ഏട്ടാ, കൈ മാറ്റിക്കേ, വാ താഴേക്ക് പോവാം.
പറയാതെ നീ ഇവിടുന്ന് പോവില്ല.
അയ്യോ, ഒന്നുമില്ല ഏട്ടാ.
ഒന്നുമില്ലാഞ്ഞിട്ടാണോടി ഞാൻ ചൂടായപ്പോ എന്റെ ഈ മാൻമിഴികൾ നിറഞ്ഞത്?
അവിടെ ഇടുപ്പിൽ കൈ ചുറ്റി
അവനിലേക്ക് ചേർത്തുകൊണ്ട് കാശി ചോദിച്ചു. ജാനി നിറഞ്ഞ മിഴിയോടെ അവനെ നോക്കി.
നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ജാനി, നീ എനിക്ക് അമ്മക്ക് തുല്യമാണെന്ന്. ഒരു രാത്രി കൊണ്ട് ചേർത്തിരുത്തിയ എന്റെ പെണ്ണിനെ.
ജാനി അവന്റെ വാ മുഴുവനാക്കാൻ സമ്മതിക്കാതെ പൊതിഞ്ഞു പിടിച്ചു.
എനിക്കറിയാം എന്റെ കാശിയേട്ടനെ.
അവന്റെ മെഴുകിലേക്ക് നോക്കി പറഞ്ഞപ്പോൾ കാശി അവൾ ഇറുകെ പുറന്നു. അവളുടെ കൈ പിടിച്ച് താഴേക്ക് നടന്നു.
ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടൻ കേൾക്കൂ.
എന്ത്?
അത് ഇനി അച്ഛനോട് ദേഷ്യപ്പെടരുത്. അച്ഛൻ പാവല്ലേ കാശിയേട്ട. ഈ വികൃതി കുട്ടിയുടെ കുറുമ്പണ്ട് ചൂടാവുന്നതാവും. അച്ഛനോട് മിണ്ടിക്കൂടെ കാശിയേട്ട.
ജാനി പറയുന്നു കേട്ട് കാശി അവളെ ഗൗരവത്തോടെ നോക്കി. അപ്പോഴാണ് ശേഖരൻ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത്. കാശിയെ കണ്ടതും അയാൾ കപട ഗൗരവം കാണിച്ചുപോയി. കാശിയും ജാനിയും അയാളുടെ പുറകെ ഡൈനിങ് ഹാളിലേക്ക് നടന്നു.
കണ്ടോടി നീ, ഈ മോന്ത വീർപ്പിച്ചു പോകുന്ന അങ്ങനെയാണോ ഞാൻ സ്നേഹിക്കേണ്ടത്? ഇങ്ങേർക്കൊരു വിചാരമുണ്ട്, ഇങ്ങേർ വലിയ ദാവൂദ് ഇബ്രാഹിമിനെ പോലെ ഡോണാണെന്ന്. പ്രധാന ഇര ഞാനാണ്. പുറത്തൊന്നും പോയി ചൂടാവാൻ ധൈര്യമല്ല.
എന്റെ കാശിട്ട അച്ഛൻ കേൾക്കൂ. കാശി അതൊക്കെ പറയുമ്പോൾ ശേഖരന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടുന്നു. അയാൾ അവൻ പറയുന്നത് കേൾക്കാൻ ചെവി കൂർപ്പിച്ച് മുമ്പിൽ നടന്നു.
നീ പോടി, ഞാൻ പറയും, എന്നെ അത്രയ്ക്ക് ഉപദ്രവിച്ചിട്ടുണ്ട്, അതിന് ഞാനൊരു ശിക്ഷ കൊടുക്കുന്നുണ്ട്.
എന്ത് ശിക്ഷ?
അതോ, ചെറുപ്പത്തിൽ അങ്ങനെ ഉറുമ്പ് കടിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ പഴുതാറിയായി സ്ഥാനക്കയറ്റം ഉണ്ടായി. പിന്നെ ഞാൻ കുറച്ചുകൂടെ വലുതായപ്പോ മുള്ളം പന്നി കടിക്കണേന്ന് പ്രാർത്ഥിച്ചു.
കാശി പുറകെ നടന്ന് കാര്യമായി കുഞ്ഞിലെ കാര്യങ്ങൾ പറയുന്നത് കേട്ട് ശേഖരൻ പൊട്ടിച്ചിരിച്ചു പോയി. അയാൾ ചിരിക്കുന്നത് കേട്ട് കാശിയും ജാനിയും ഒരു നിമിഷം നിന്ന് പരസ്പരം നോക്കി. പിന്നെ ജാനിയും ചിരിക്കാൻ തുടങ്ങി. അവൾ കാശിയുടെ കൈവിട്ടി ചിരിച്ചു പോകുന്ന ശേഖരന്റെ കയ്യിൽ പോയി ഓടിപ്പിടിച്ചു.
അയ്യോ എന്റെ മോള്, നീ എങ്ങനെ അതിനെ സഹിക്കുന്നു? അവൻ കാര്യമായി പറയുമ്പോ എനിക്ക് ചിരി വന്നു.
ശേഖരൻ പറഞ്ഞത് കേട്ടവൾ ചിരിച്ചുകൊണ്ട് അയാളുടെ കൈത്തണ്ടയിൽ കൈച്ചുറ്റി നടക്കുമ്പോൾ പുറകിൽ വരുന്ന കാശി നോക്കി.
ഓടി!
കാശി അവൾ അരികിൽ നിന്ന് പോയ അമർഷം കാണിച്ചു. ജാനി ചുണ്ടുകൂർപ്പിച്ച് അവന് ഉമ്മ നൽകി. കാശി ഗൗരവത്തോടെ മുഖം കീർപ്പിച്ച് അവരുടെ പുറകെ നടന്നു.
എന്താണ് അമ്മാവരും മരുമകളും ഒരു പൊട്ടിച്ചിരിക്കലൊക്കെ?
അവർ ഡൈനി ഹാളിലേക്ക് വരുമ്പോൾ സൂര്യ ചോദിച്ചു.
അതൊക്കെയുണ്ട് അല്ലേ അച്ഛാ?
പിന്നില്ലേ.
ശേഖരനും ജാനിയും പിന്നിൽ വരുന്ന കാശിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവനവരെ തുറിച്ചു നോക്കിക്കൊണ്ട് താഴെ പോയിരുന്നു.
ഇരുത്താൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലേ കുഞ്ഞെ.
പിന്നെ അയാളൊന്നും മിണ്ടാതെ ചേരിൽ പോയിരുന്നു. ജാനിയും കാശിയും നിലത്തിരുന്ന് കഴിക്കുമ്പോൾ ശേഖരനെ അവരിടം കണ്ടാൽ നോക്കും. വർഷങ്ങളായി മകൻ തനിയിരുന്ന് കഴിക്കുമ്പോൾ ശേഖരൻ നെഞ്ചു നേറിയാണ് ആഹാരം കഴിച്ചിരുന്നത്. അപ്പോഴൊക്കെ അയാൾക്ക് ആ മുഖമുടിക്കാരനോട് പകയായിരുന്നു. ശേഖരൻ ഒന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോയപ്പോൾ എല്ലാവരും അയാൾ നോക്കി.
ഏട്ടാ, എന്തൊന്നും കഴിക്കാതെ പോകുന്നേ?
ലക്ഷ്മി അയാളുടെ അടുത്തേക്ക് വേഗം ചെന്ന് ചോദിച്ചു.
ഏയ്, ഒന്നുമില്ല, മനസ്സിനൊരു സുഖമില്ല.
അയാൾ നെഞ്ചിൽ പതിയെ കയ്യമത്തിക്കൊണ്ട് പറഞ്ഞു.
എന്താ ഏട്ടാ, നെഞ്ചു വേദനിക്കുന്നുണ്ടോ?
ഏയ്, ഞാൻ ഉമ്മർത്തുണ്ടാവും, നീ ചായ കൊണ്ടുപോയോ?
ലക്ഷ്മി കൊണ്ടുവരുന്ന ചായ കുടിച്ച് അയാൾ ചാരി കസേരയിരുന്നു. പിന്നെ പതിയെ എഴുന്നേറ്റു. അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് വന്നു. കാശി പുറത്തു പോകാൻ വേണ്ടി ഒരുങ്ങിയതായിരുന്നു. കുട്ടികൾ ശേഖരന് ചുറ്റും ഓടിക്കളിക്കാൻ തുടങ്ങി. ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന മാളൂട്ടിയെ ശേഖരൻ നോക്കി. മാളൂട്ടി അയാളോട് പുഞ്ചിരിച്ചു. ശേഖരനും പുഞ്ചിരിച്ചപ്പോൾ മാളൂട്ടി അതിശയത്തോടെ അയാളെയും ലക്ഷ്മിയെയും നോക്കി. ശേഖരൻ അവളെ കയ്യാട്ടി വിളിച്ചു. ചെല്ല്, ലക്ഷ്മി അവളോട് പറഞ്ഞു. ശേഖരനെ മാളൂട്ടി ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. അവളുടെ മുടിയിൽ തലോടി ശേഖരൻ നെറ്റിൽ വാത്സല്യത്തോടെ ഉമ്മച്ചു. അപ്പു കുശുമ്പോടെ നോക്കിയപ്പോൾ ശേഖരൻ അവനെ പൊക്കിയെടുത്തു. അയാളുടെ കണ്ണുകൾ കാശിയെ തേടി. സത്യ ശേഖരനോട് സംസാരിച്ചതിന് ശേഷം കാശിയുടെ അടുത്തേക്ക് പോയി അവനോട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. സത്യ അവൻ വിളിച്ചു. കാശിയെ പൂമുഖത്ത് നിന്ന് താഴേക്ക് തള്ളി. എന്തിനോ കളിയാക്കിയതിന് തള്ളിയതാണ്. കാശി നേരെ പോയി പടികളിലൂടെ നിലത്തേക്ക് വീണു.
സത്യ!
ദേഷ്യം കൊണ്ട് ശേഖരന്റെ ചുണ്ടുകൾ വിറച്ചു. ശേഖരന്റെ കണ്ണിൽ കാശിയോടുള്ള സ്നേഹം ജാനി കണ്ടു. ശേഖരൻ എല്ലാവരിൽ നിന്ന് കിതപ്പോടെ മുഖം തിരിച്ചു.
എന്താച്ചാ, എന്തിനു വിളിച്ച്?
ശേഖരൊന്നും മിണ്ടാതെ നിലത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന കാശിയെ ഇടം കണ്ടിട്ട് നോക്കി.
ഒന്നുമില്ല.
ശേഖരൻ അത് പറഞ്ഞ് മുഖം തിരിച്ച് സത്യം നോക്കിയതും കാശി സത്യം മുറ്റത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. അവന്മാർ ഓടുന്നു കണ്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി.
എടാ വേണ്ട!
സൂര്യ അവന്മാരുടെ അടുത്തേക്ക് ഓടി. സത്യ ഓടി വന്ന് സൂര്യയുടെ പുറകിൽ നിന്നു. കാശി നിലത്ത് നിന്ന് കല്ലെടുക്കാൻ വേണ്ടി താഴേക്ക് നോക്കി. അപ്പോഴേക്കും സത്യ സൂര്യയെ പിന്നിലാക്കി. അവൻ മുമ്പിലേക്ക് നിന്നു.
കാശി, ദേ ഇവനാടാ, ഞാനല്ല.
സൂര്യ സത്യയെ ചുറ്റിപ്പിടിച്ചു.
എടാ ഞാനല്ല, ഇവനാടാ.
കാശി കല്ല് അവർക്ക് നേരെ ഓങ്ങി നിൽക്കുകയാണ്.
കാശി വേണ്ടടാ, തലയിൽ നിന്ന് ചോര വരും.
കാശി രണ്ടിനെയും നെറ്റിലേക്ക് മാറി മാറി നോക്കി. കാശി വേണ്ടടാ.
മോനെ കല്ലിന് താഴെയിട്, കൊച്ചുട്ടികളൊന്നല്ല തല്ലുകൂടാൻ, ലക്ഷ്മി മക്കളെ ശാസിച്ചു.
ശേഖരൻ കാശിയുടെ ദേഷ്യം കണ്ട് പഴയ കുറുമ്മൽ കാശി ഓർത്തു നിൽക്കുകയായിരുന്നു. സത്യം മനസ്സിലായപ്പോൾ കാശി കല്ലോങ്ങി എറിഞ്ഞു. സത്യ കുനിഞ്ഞതും അവരുടെ അടുത്തേക്ക് വരുന്ന ശേഖരന്റെ നെറ്റിൽ കല്ലുപോയി ഇടിച്ചു.
ആ!
ശേഖരൻ വേദനിച്ചുകൊണ്ട് പറഞ്ഞു. കാശി തലക്ക് കൈവച്ച് നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.